ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
പിതാവിൻ സന്നിധി
തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ,
പ്രിയരേ, ഞാൻ അജി ഇമ്മാനുവൽ. ദൈവസ്നേഹത്തിന്റെ ശബ്ദം നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കുവാൻ ദൈവം അവസരം ഒരുക്കിയതുകൊണ്ട് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് കാതുകളെ കുറിപ്പിച്ചിരിക്കുന്ന, ഹൃദയങ്ങളെ ഒരുക്കിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ തിരുവചന ചിന്ത നമുക്കെല്ലാവർക്കും പ്രചോദനമായി മാറട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥനയോടുകൂടെ തന്നെ നമുക്ക് ആരംഭിക്കുകയും ചെയ്യാം. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ നാൾതോറും വഴി നടത്തുന്ന സ്വർഗത്തിലെ നല്ല ദൈവമേ, അങ്ങയുടെ മാതൃകകളെക്കുറിച്ച്, കർത്താവ് ഞങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്ന മാതൃകകളെക്കുറിച്ച് ഒരിക്കൽ കൂടി ഞങ്ങൾ ചിന്തിക്കുവാൻ സമയം കണ്ടെത്തുകയാണ്. തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ. ആമേൻ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്, യേശു ക്രിസ്തു ഒരു പാപവും ചെയ്തില്ല, അവൻ്റെ വായിൽ വഞ്ചന ഉണ്ടായിരുന്നില്ല എന്നും, യേശു ക്രിസ്തുവിൻ്റെ മാതൃക പാപരഹിതമായ ജീവിതത്തിൻ്റെ മാതൃകയായിരുന്നുവെന്നും, യേശു ക്രിസ്തുവിൻ്റെ ജീവിത മാതൃക സഹനത്തിൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തിയ മാർഗമായിരുന്നുവെന്നും, മൂന്നാമതായി യേശു ക്രിസ്തു ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യൻ്റെയും ജീവിത അഭിവൃദ്ധിയിൽ ക്ഷേമം അല്ലെങ്കിൽ ക്ഷേമ തൽപരനായിരുന്നു, ഏറ്റവും നല്ലത് മാത്രം ചിന്തിക്കുകയും നല്ലത് മാത്രം സംസാരിക്കുകയും അവരുടെ ജീവിത നിലവാരത്തെ, ആളുകളുടെ ജീവിത നിലവാരത്തെ ഉയർത്തുവാൻ നല്ലത് മാത്രം കാംക്ഷിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നത് എന്നുള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വിവിധങ്ങളായിട്ടുള്ള മാതൃകകളിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഈ കഴിഞ്ഞ ഒരു ദിവസം ഇത്രയും സമയം കിട്ടിയിട്ടും നമുക്ക് ചിന്തിക്കുവാൻ സാധിച്ചത്. ഇന്ന് നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാന്തങ്ങളിൽ, കാന്തം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, കാന്തത്തിൻ്റെ സമധ്രുവങ്ങൾ, ഒരേപോലെയുള്ള രണ്ട് പോളുകൾ, അത് പരസ്പരം ആകർഷിക്കുകയില്ല, അത് വികർഷിക്കും. ഇതുപോലെയാണ് മനുഷ്യനും ദൈവത്തിൻ്റെ സ്വഭാവവും തമ്മിൽ, മനുഷ്യൻ്റെ പാപ സ്വഭാവവും ദൈവത്തിൻ്റെ വിശുദ്ധ സ്വഭാവവും തമ്മിൽ വികർഷിക്കുന്നത്. ദൈവം മനുഷ്യനെ ശുദ്ധമായ, വിശുദ്ധമായ നീതിയുടെ പാതകളിൽ അഭ്യസിപ്പിക്കേണ്ടതിന് ഏറ്റവും നല്ല മാർഗം എന്ന നിലയിൽ കൽപ്പനകളാക്കി ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എന്നാൽ പാപത്തോടുള്ള ഇഷ്ടം പലപ്പോഴും ജയിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ന്യായ പ്രമാണം അനുസരിക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബുദ്ധിമുട്ട് ആക്കി മാറ്റുകയുണ്ടായി. ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ദൈവത്തിൻ്റെ ദയവും ഒക്കെ പ്രതിഫലിപ്പിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ന്യായ പ്രമാണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അനുസരിക്കുവാൻ തീരെ താല്പര്യമില്ലാത്ത ചില നിയമങ്ങളുടെ ചട്ടക്കൂടുകളുടെ ഒരു സാഹചര്യമാണ് ഒരുക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുവാൻ തുടങ്ങി. മനുഷ്യർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൽ വിശുദ്ധമായ കാര്യങ്ങൾ അനുവർത്തിക്കുവാൻ ചെയ്യേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത രൂപം 10 കൽപ്പനകളുടെ അടിസ്ഥാനം ആക്കി നമുക്ക് തന്നിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നമ്മളെ എന്തിൻ്റെയൊക്കെയോ പേരിൽ നമ്മളെ തടഞ്ഞു നിർത്തുകയോ നമ്മുടെ ഉല്ലാസങ്ങളെ കെടുത്തിക്കളയുകയോ നമ്മുടെ വിനോദങ്ങൾക്ക് വിരോധമായി നിർത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ വിരോധമായിട്ടാണ് ഈ കൽപ്പനകളെല്ലാം തന്നിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുവാൻ തുടങ്ങി. പക്ഷേ കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് പറയുകയുണ്ടായി, ഞാൻ ഈ ഭൂമിയിൽ കടന്നു വന്നത് ഒരിക്കലും ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയല്ല. കാരണം ദൈവത്തിൻ്റെ കൽപ്പനകൾ നിങ്ങൾക്കായി നൽകിയിരിക്കുന്നത് നമ്മുടെ നീതിയുടെ അഭ്യസനത്തിന് വേണ്ടിയാണ്, നമ്മളെ ശരിയായ ജീവിത മാർഗത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. നമ്മളെ രക്ഷിക്കുവാൻ ഈ കൽപ്പനയ്ക്ക് സാധിക്കുകയില്ല, പക്ഷേ നമ്മളെ രക്ഷയിൽ നിലനിർത്തുവാൻ ഈ കൽപ്പനകൾക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ പോകേണ്ടതായിട്ടുള്ള വഴികളിൽ നമ്മൾ ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ നേരെ പോകണോ പുറകോട്ട് വരണമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു സിഗ്നൽ സ്ഥാപിച്ചിരിക്കുന്നത് പോലെ, വഴിയരികിൽ സ്ഥാപിച്ചിരിക്കുന്നത് പോലെ, ദൈവം ആത്മീക ജീവിത യാത്രയുടെ വശങ്ങളിൽ സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങോട്ട് മാറണം, എങ്ങോട്ട് തിരിയണം, എങ്ങോട്ട് നോക്കണം, എങ്ങോട്ട് നോക്കരുത്, എങ്ങനെ നോക്കരുത്, എങ്ങനെ ചെയ്യരുത്, എങ്ങനെയെല്ലാം ചെയ്യാം, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഈ കൽപ്പനകൾ നമുക്ക് നൽകിയിരിക്കുന്നത്. കർത്താവിൻ്റെ മാതൃക എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നത് അനുസരണത്തിലൂടെ വെളിപ്പെടുത്തി തന്നുകൊണ്ടാണ് ഒരു മാതൃക നമുക്ക് നൽകിയിരിക്കുന്നത്. എന്താണ് പറഞ്ഞു വന്നത്? ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് അനുസരണത്തിലൂടെ വെളിപ്പെടുത്തി തരുന്നതായ ഒരു മാർഗമാണത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിച്ച് 8-ാം വാക്യം നിർത്തുന്നത് ഇങ്ങനെയാണ്: മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണയുള്ളവനായി മാറി, അനുസരണയുള്ളവനായി തീർന്നു എന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. ഈ വാക്യങ്ങളുടേതായിട്ടുള്ള ആകെത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ അവസാനം വരെ നമ്മൾ ചിന്തിച്ചാൽ അത് നിത്യതയിൽ നിന്ന് തുടങ്ങി നിത്യതയിൽ അവസാനിക്കുന്നതായിട്ടുള്ള ചില ഭാഗങ്ങളാണ്. ദൈവസ്വരൂപത്തിലിരുന്നതായിട്ടുള്ള ഒരു വ്യക്തി മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിൽ വന്നു, ദൈവത്തിൻ്റെതായിട്ടുള്ള കഴിവുകൾ സ്വന്തം താല്പര്യങ്ങൾക്ക് ഒരിക്കൽ പോലും ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്ത ഒരു മാതൃക നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര മഹത്വകരമായിട്ടുള്ള ഒരു മാതൃകയാണത്. ദൈവത്തോടുള്ള സ്നേഹം നമുക്ക് അനുസരണത്തിലൂടെ കാണിച്ചു തരുന്ന ഒരു മാതൃക നമ്മുടെ മുമ്പിൽ കർത്താവ് വെച്ചിട്ടുണ്ട്. 10 കൽപ്പനകളെ 2 വിഭാഗമായിട്ട് നമ്മൾ തരം തിരിക്കുകയാണെങ്കിൽ, ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക, 2-ാമതായിട്ട് നമ്മുടെ അയൽക്കാരെ സ്നേഹിക്കുക, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ സ്നേഹിക്കുക എന്നീ 2 വശങ്ങളാക്കി 2 ഘടകങ്ങളാക്കി നമുക്ക് മാറ്റുവാൻ സാധിക്കും. ദൈവത്തെ സ്നേഹിക്കുക, പിതാവിനെ സ്നേഹിക്കുക എന്ന് യേശു നമ്മളോട് പറഞ്ഞപ്പോൾ അത് ഒരിക്കലും തൻ്റെ വായിൽ നിന്ന് വഞ്ചനയുടെ രൂപത്തിൽ വന്നതല്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കുകയും ആ അർത്ഥം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഉണ്ടാകുവാൻ പ്രവർത്തിക്കുവാൻ അതെന്താണ് നമ്മളെ ആഗ്രഹിച്ചുകൊണ്ട് തന്നതാണ്. ഒരിക്കൽ പോലും അത് വഞ്ചനയുടെ ഒരു രൂപമല്ല അതിനുള്ളത്. നമ്മൾ അനുസരിക്കണമെന്നും അനുസരിക്കേണ്ട എന്നും പറയുമ്പോൾ സാത്താൻ നമ്മളോട് വഞ്ചനയുടെ രൂപത്തിലാണ് ഒളിപ്പിച്ചു വെച്ചാണ് സംസാരിച്ചത്. പക്ഷേ ഇത് കർത്താവ് ഏറ്റവും ശുദ്ധമായ മനസാക്ഷിയോടുകൂടി മനസ്സോടുകൂടെ നമ്മളോട് പറയുകയാണ്, ദൈവത്തെ അനുസരിക്കുക. എങ്ങനെയാണ് അനുസരിക്കാൻ പറഞ്ഞത്? അനുസരിക്കുക എന്ന് പറയുക മാത്രമല്ല, അതാണ് ഈ കർത്താവിൻ്റെ മാതൃക നമ്മുടെ മുമ്പിലുള്ളത്. അനുസരിക്കുക എന്നുള്ളത് പറയുക മാത്രമല്ല ചെയ്തത്, മറിച്ച് അത് പ്രവൃത്തിയിൽ കാണിച്ചു തരികയും ചെയ്തു. അതാണ് ഞാൻ നേരത്തെ വായിച്ച വാക്യം. ദൈവസ്വരൂപത്തിലിരിക്കെ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി വരികയും തന്നെ അയച്ചവനോടുള്ള പ്രതിബദ്ധിയിൽ എല്ലാ വഴികളിലും അണുവിട ചലിക്കാതെ അനുസരിക്കുകയും ആ അനുസരണം സ്നേഹത്തിൻ്റെ പ്രകടനമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്ത മാതൃക നമുക്ക് തന്നിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നാൽ നാം ദൈവത്തെ സ്നേഹിക്കണമെന്ന് വെറുതെ പറഞ്ഞതൊന്നുമല്ല. നമ്മുടെ ഹൃദയം, നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസ്സ്, ശക്തി എന്നിവ പൂർണ്ണമായും സമർപ്പിച്ച് ദൈവത്തെ സ്നേഹിക്കുവാൻ കർത്താവ് നമ്മളോട് പറഞ്ഞത് സ്വജീവിതത്തിൽ കാണിച്ചു തന്നിട്ടാണ്. അതിനുത്തമമായ ഉദാഹരണം നമുക്ക് യേശുക്രിസ്തുവിൻ്റെ മാതൃകയിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. തന്നെ സേവിക്കുവാനോ ആരാധിക്കുവാനോ ചില സാഹചര്യങ്ങളൊക്കെ ഒരുക്കി. ഒരിക്കൽ പിശാച് യേശുവിനെ ഒന്ന് പരീക്ഷിക്കാൻ ശ്രമിച്ചു. യേശു ദൈവത്തോട് കാണിച്ചിരുന്ന സ്നേഹം കേവലം വൈകാരികമായ ഒരു വാത്സല്യമോ അല്ലെങ്കിൽ അനുഭൂതിയൊന്നും ആയിരുന്നില്ല. പകരം എല്ലാ അവസരങ്ങളിലും ദൈവത്തെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും അനുസരിക്കുവാനുമുള്ള ഒരു പ്രതിജ്ഞാബദ്ധതയിൽ ആയിരുന്നു അത്. ഒരു ഘട്ടത്തിൽ കോപാകുലരായ പരീശന്മാരെ യേശു ഓർമ്മിപ്പിച്ചു, പിതാവ് എന്നോട് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, പിതാവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് യോഹന്നാന്റെ സുവിശേഷം 5:19 വാക്യം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് ഒരു കടമയുടെ പേരിൽ അങ്ങ് ചെയ്തു തീർക്കുന്നതല്ല, മറിച്ച് അത് കറകളഞ്ഞ സ്നേഹത്തിൻ്റെ ബഹിസ്ഫുരണമാണ്. പിതാവിനോടുള്ള യേശുവിൻ്റെ സ്നേഹം എല്ലാ കാര്യങ്ങളിലും ദൈവഹിതം എന്താണെന്ന് അറിഞ്ഞ് അതിനെ പിന്തുടരുവാൻ ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ടാണ്. അതുപോലെ നാം യേശുവിനെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ ആഴമായ സ്നേഹം ഉൾപ്പെടുന്നു. എന്നാൽ അത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് ദൈവത്തെ അനുസരണത്തിലേക്ക്, ദൈവത്തെ അനുസരിക്കുന്നതിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി, കൽപ്പനയുടെ രണ്ടാമത്തെ ഭാഗം നമ്മൾ ചിന്തിച്ചത് മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ സ്നേഹിക്കുക മാത്രമല്ല മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതും കൂടിയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? യേശുവിൻ്റെ പെരുമാറ്റം നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അവൻ ആളുകളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് കാണാതിരിക്കുവാൻ സാധിക്കുകയില്ല. അവൻ എല്ലാവരോടും അവരെ സ്നേഹിക്കുന്നുവെന്ന് നിരന്തരം പറഞ്ഞതുകൊണ്ടല്ല, അവൻ്റെ പെരുമാറ്റത്തിൽ നമുക്ക് അത് തിരിച്ചറിയുവാൻ സാധിക്കും. അവൻ ആളുകളോട് സംസാരിച്ച രീതി, 1st century സമൂഹത്തിൽ അംഗീകരിക്കപ്പെടാത്ത ആളുകളോട് പോലും ഒത്തുചേർന്ന് പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു യേശുക്രിസ്തു. യേശുക്രിസ്തു ശമരി എന്ന് പറയുന്ന പട്ടണത്തിലൂടെ ഒരു ദിവസം പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, മറ്റുള്ളവർക്കെല്ലാം അനഭിമതയായ ഒരു സ്ത്രീ, ആരാലും സംസാരിക്കുവാനോ അല്ലെങ്കിൽ അവളുമായിട്ട് ഇടപഴകാനോ ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീയോട് പോലും സ്വർഗത്തിൻ്റെ ലാവണ്യ വാക്കുകൾ സംസാരിച്ച് അവളുടെ പാപ കളങ്ക മലീമസമായ ജീവിതത്തിൽ നിന്ന് കർത്താവ് ആഗ്രഹിച്ച ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് ശ്രമിച്ചു. അത് മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള ദൈവത്തിൻ്റെ ആഗ്രഹത്തെ, ആ സ്വഭാവത്തെ ശരിയായ രീതിയിൽ പ്രകടിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ്. പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് കർത്താവിൻ്റേതായിട്ടുള്ള ഈ ഭൂമിയിലെ പ്രവൃത്തികളുടെ, ശുശ്രൂഷകളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ പലയിടങ്ങളിൽ കർത്താവ് മറ്റുള്ളവരെ ശരിയായ രീതിയിൽ സ്നേഹിച്ചതിൻ്റെ, മറ്റുള്ളവരെ സ്നേഹിച്ചതിൻ്റെ മാതൃക നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരിക്കൽ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വളരെയധികം ജനക്കൂട്ടം കടന്നു വരികയുണ്ടായി. അത് സ്ഥിരമായിട്ടും അങ്ങനെ തന്നെയാണ്. എവിടെയെല്ലാം യേശുക്രിസ്തു പോകുന്നു അവിടെയെല്ലാം യേശുക്രിസ്തുവിൻ്റെ കൂടെ വലിയ വമ്പിച്ച ജനക്കൂട്ടം ഉണ്ടായിരിക്കും. പലതരത്തിലുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവർ പിന്തുടരുന്നത് എങ്കിൽ കൂടെ ആ വമ്പിച്ച ജനക്കൂട്ടത്തിനിടയിൽ 12 വർഷമായി രക്തസ്രവം ബാധിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല ഡോക്ടർമാരുടെയും പല നഴ്സുമാരുടെയും പരിചരണത്തിൽ ഒക്കെ അവൾ വളരെയധികം കഷ്ടപ്പെട്ടു. കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള നഷ്ടമൊക്കെ അവൾക്ക് വന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ അവസാന ആശ്രയം എന്ന നിലയിലാണ് ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ യേശുക്രിസ്തുവിനെ ഒന്ന് കാണുവാനും സൗഖ്യം പ്രാപിക്കുവാനും അവൾ ആഗ്രഹിച്ചത്. അവൾ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഒന്ന് പോയി ഈ ഭയങ്കര ജനക്കൂട്ടത്തിനിടയ്ക്ക് എനിക്ക് മുമ്പിൽ പോയി അപേക്ഷിക്കാനൊന്നും സമയം അല്ലെങ്കിൽ സാഹചര്യമോ എൻ്റെ ഈ രോഗമോ ഒന്നും എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ കൂടെ എങ്ങനെയെങ്കിലും ആൾക്കാരറിയാതെയെങ്കിലും അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്തെങ്കിലും തൊടുവാൻ എനിക്കൊന്ന് സാധിച്ചെങ്കിൽ എനിക്ക് സൗഖ്യം വരുമെന്ന് അവൾ ആഗ്രഹിച്ചു. അങ്ങനെ ആ വലിയ ഒരു വിശ്വാസവും അതേപോലെ തന്നെ ആഗ്രഹവും ഒരുപാട് കഷ്ടതകളുടെ ഇടയിലൂടെ, ഒരുപാട് പ്രതിസന്ധികളുടെയും വെല്ലുവിളികളുടെ ഇടയിലൂടെ, ആളുകളുടെ ഇടയിലൂടെ തൻ്റെ അസുഖം എല്ലാം മറ്റുള്ളവർക്കറിയാമെങ്കിലും ആ നാണക്കേടെല്ലാം സഹിച്ച് ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ അവൾ ചെന്ന് യേശു ക്രിസ്തുവിൻ്റെ തൊങ്ങലിൽ അങ്കിയുടെ വസ്ത്രത്തിൻ്റെ ഒരറ്റത്ത് തൊടുവാനിടയായി അവൾ സൗഖ്യം പ്രാപിച്ചു. അത്രയും ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോലും യേശു ക്രിസ്തു ആ സ്ത്രീയെ തിരിച്ചറിയുവാൻ ഇടയായി. അതാണ് യേശു ക്രിസ്തു നമ്മുടെ മുമ്പിൽ വെച്ചു തന്നിരിക്കുന്ന മാതൃക, മറ്റുള്ളവരെ തിരിച്ചറിയുക. ഈ ഭൂമിയിൽ യേശു ക്രിസ്തു ആയിരുന്ന സമയത്ത് എല്ലാവരെയും ഒരേ രീതിയിൽ കണക്കാക്കുവാൻ യേശു ക്രിസ്തുവിന് സാധിച്ചു. വിവിധങ്ങളായുള്ള തുറകളിൽ നിന്ന് കടന്നു വന്ന ആളുകളായിരുന്നുവല്ലോ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ. ആരും തന്നെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ഒന്നുമായിരുന്നില്ല. എല്ലാവരും സാധാരണക്കാരായ അന്നത്തെ ജീവിതത്തിനു വേണ്ടി അന്നത്തെ തേടുകയും ഉപജീവന മാർഗം കണ്ടെത്തുകയും ചെയ്ത വ്യക്തികളായിരുന്നു അവർ. അവരെ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരായി സ്വീകരിച്ചു. സമൂഹത്തിലെ ഏറ്റവും അധകൃതമായ ജീവിതം പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളെയും യേശു ക്രിസ്തു സ്വീകരിച്ചു. പ്രിയ സഹോദര, നമ്മളെല്ലാവരും രക്ഷ പ്രാപിക്കേണ്ട ആത്മാവ് എന്ന നിലയിലല്ലാതെ മറ്റൊന്നും യേശു ക്രിസ്തു നമ്മളെക്കുറിച്ച് കരുതുന്നില്ല. നമ്മുടെ സാമ്പത്തികമായ, നമ്മുടെ സാമൂഹികമായ, നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള വ്യത്യാസങ്ങളോ മെച്ചമോ ഒന്നും കർത്താവിന് വിധേ അല്ലെങ്കിൽ പ്രശ്നമല്ല. കാരണം കർത്താവ് നമ്മളെ നോക്കുന്നത് യഥാർത്ഥത്തിൽ രക്ഷ പ്രാപിക്കാനുള്ള ഒരു ആത്മാവ് എന്ന നിലയിൽ മാത്രമാണ്. നമ്മളെല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കിയ വ്യക്തികളാണ്. ആ സമയത്ത് ദൈവത്തിന് എങ്ങനെയാണ് നമുക്ക് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയേക്കാൾ ശ്രേഷ്ഠത കണ്ടെത്തുവാൻ സാധിക്കുക? അത് അനീതിയായിരിക്കാം. അതുകൊണ്ട് കർത്താവ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നതായിട്ടുള്ള മാതൃക എന്ന് പറയുന്നത് എല്ലാവരെയും ഒരേപോലെ കണക്കാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കർത്താവിൻ്റെ മാതൃകകളെ നമ്മൾ പിന്തുടരുവാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു രീതിയിൽ ആയിരിക്കും നമ്മൾ വാർത്ത് എടുക്കുക. പ്രിയ സഹോദര, പ്രിയ സഹോദരി, കർത്താവിൻ്റെ മാതൃകകളെ പിന്തുടരുവാൻ നമുക്ക് സാധിക്കുമോ? കർത്താവിൻ്റെ ഈ മാതൃക നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമോ? എങ്കിൽ ഉറപ്പായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിൻ്റെതായിട്ടുള്ള വഴികളിലൂടെ നടത്തും, ഏറ്റവും വിശുദ്ധകരമായ വഴിയിലൂടെ നടത്തും. അങ്ങനെ കർത്താവിൻ്റെ മാതൃകകളെ പിന്തുടരുന്ന കർത്താവിൻ്റെ ഒരു ശ്രേഷ്ഠ അനുയായിയായി തീരുവാൻ നമ്മളെല്ലാവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവമേ, തിരുസന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾ കടന്നു വരട്ടെ. ഇന്നത്തെ ചിന്തയിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നന്ദി പറയുന്നു. പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃകളെ ഏറ്റവും നല്ല രീതിയിൽ പിൻപറ്റുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ പിത്രമുഖാന്തരം ക്ഷമിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കട്ടെ. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ. ആമേൻ.
ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-231 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.